verse in the Old Testament in the book of Zephaniah.
പഴയ നിയമത്തിലെ സെഫന്യ പ്രവചനത്തിലെ ഒരു വേദഭാഗം പ്രാരംഭമായി വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
I feel that many of us are not too sure, first of all, whether God is happy with us.
എന്റെ ഒരു തോന്നല്, നമ്മളിൽ പലർക്കും ദൈവം നമ്മുടെ കാര്യത്തിൽ സന്തോഷമുള്ള ആളാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നാണ്.
Supposing I were to ask you to draw a picture of how do you think Jesus would be looking at you right now?
ഞാൻ നിങ്ങളോട് പറയുകയാണെന്നിരിക്കട്ടെ, യേശു ഇപ്പോഴേ നിങ്ങളെ നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന യേശുവിന്റെ പടം ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും യേശുവിന്റെ പടം വരയ്ക്കുന്നത്?
How do you think he is looking at you right now?
ഇപ്പോഴേ നിങ്ങളെ നോക്കുന്ന യേശുവിന്റെ മുഖം ഇനിയും കൈകൊണ്ട് വരച്ചില്ലെങ്കിൽ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കി, എങ്ങനെയായിരിക്കും യേശു നോക്കുന്നത് നിങ്ങളെ?
I think most believers think that Jesus is looking at them like this, a frown on his face.
പലരുടെയും ചിന്ത, യേശു അവരെ നോക്കുന്നത് വളരെ ഗൗരവക്കാരനായി കോപത്തോടെ ഒക്കെയാണ്.
As if saying, I am terribly disappointed with you.
നിന്റെ കാര്യം ഓർത്ത് എനിക്ക് വലിയ നിരാശയാണ്, എനിക്ക് യാതൊരു സന്തോഷവുമില്ല എന്ന് യേശു പറയുന്ന പോലെയാണ് പലരും കരുതിയിരിക്കുന്നത്.
And you're not there, then you're not sure whether God will ever help you or bless you.
അങ്ങനെ ഒരു ചിന്ത യേശു കർത്താവിനെ കുറിച്ചുണ്ടെന്ന് വരികില്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളെ സഹായിപ്പാൻ ആ കർത്താവിന് കഴിയുമോ എന്ന് നിങ്ങൾ സംശയിച്ചാൽ അത്ഭുതമില്ല.
I know that I lived like that for many years and my whole life was miserable.
അങ്ങനെ ജീവിച്ച പല വർഷങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ ജീവിതം തികച്ചും അരിഷ്ടത ഉള്ള ജീവിതമായിരുന്നു.
My family life was miserable too.
എന്റെ കുടുംബജീവിതവും സന്തോഷമില്ലാത്ത ജീവിതമായിരുന്നു.
I imagined that God was always looking at me, and no matter what I did, his word was, that's not good enough.
ഞാൻ ഭാവനയിൽ കണ്ടിരുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്താലും എത്ര നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അപ്പോഴെല്ലാം ദൈവം എന്നോട് പറയുന്നത് അത് പോരാ, ശരിയായില്ല എന്നുള്ള അത്. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ഞാൻ പറയട്ടെ.
If you keep telling your children from the time they are childhood, no matter what they do, that's not good enough. You can do better than that.
മക്കളുള്ള നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം ആയിരിക്കുന്ന ഘട്ടം മുതൽ അവരെന്ത് ചെയ്താലും, അവർ ചെയ്യുന്നതെല്ലാം പൂർണ്ണമായും ശരിയാകണമെന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്താലും ഇത് ശരിയല്ല, ശരിയായില്ല, കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എങ്ങനെയാണ് അവർ വളരുന്നത്? പ്രായമുള്ള മുതിർന്നവരായ നാം തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായ നിലയിലാണോ ചെയ്യുന്നത്? ഒരു കുഞ്ഞും വളർന്നു വരുമ്പോൾ എല്ലാം ശരിയായിട്ട് ചെയ്യുകയില്ല. ഒരു അർത്ഥത്തില് അത് ശരിയായില്ല, ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പ്രസ്താവന ശരിയാണ്.
യു കീപ് ഓൺ ടെല്ലിംഗ് യുവർ ചൈൽഡ് ദാറ്റ്സ് നോട്ട് ഗുഡ് എനഫ്,
അത് പോരാ, എനിക്ക് തൃപ്തിയായില്ല, ഇത് ശരിയായില്ല എന്ന് തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ.
You are ambitious for your children to do well in school. He gets 99% in maths. You say that's not good enough.
സ്കൂളിലെ നിങ്ങളുടെ കുട്ടികളെ പഠനത്തിൽ ഒന്നാമതാകണം, നല്ലതായിട്ട് നന്നാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 99 മാർക്ക് 100 കണക്കിന് കിട്ടിയ കുഞ്ഞിനോടും അത് പോരാ, മതിയായില്ല, ഒടുവിലത്തെ ഒരു മാർക്ക് എവിടെ പോയി എന്ന് നിങ്ങൾ ചോദിച്ചാൽ,
സെക്കൻഡ് ഇൻ ദ ക്ലാസ് ഇറ്റ്സ് നോട്ട് ഗുഡ് എനഫ്,
100 മാർക്ക് കിട്ടിയ മറ്റൊരു കുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, ക്ലാസ്സിൽ രണ്ടാമനായി പോയി, അത് പോരാ, ശരിയായില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ,
you are training up a child to be a nervous wreck and who will one day run away from your house.
അങ്ങനെ ഒരു മനോഭാവത്തിൽ നിങ്ങൾ ഈ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് ഇരുന്നാൽ, മാതാപിതാക്കളെ ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർന്നു വരുമ്പോൾ അവരെ മാനസികമായിട്ട് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണ്.
We are like that because we think our God is like that to us.
നാം എന്തുകൊണ്ടാണ് പലപ്പോഴും ബോധപൂർവം അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ചിത്രവും ഏതാണ്ട് ഇതുപോലെയാണ്.
But I have changed my view about God and lined it more with scripture instead of listening to all the devil's lies.
അക്കാലത്തെ എനിക്ക് ദൈവത്തെ കുറിച്ച് ഉണ്ടായിരുന്ന ധാരണകളെ ഞാൻ തിരുത്തുകയും ദൈവ വചനത്തോട് ചേർന്നു പോകുന്ന ദൈവത്തെ കുറിച്ചുള്ള ചിത്രം എന്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടുവരികയും ചെയ്തു. പിശാച് പറയുന്നത് ഭോഷ്കാണ് എന്ന് ഞാൻ കണ്ടെത്തി. അതിന്റെ ഫലമായി ഞാൻ വളരെയധികം സന്തുഷ്ടനായ ഒരു മനുഷ്യനായി തീർന്നു. പാപത്തിന്റെ മേൽ എനിക്ക് വർദ്ധിച്ച അളവിൽ ജയവും ലഭിച്ചു. എന്റെ വിവാഹ ജീവിതം അത്യധികം സന്തുഷ്ടമായി തീർന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കാര്യങ്ങൾ നന്നായി തന്നെ വന്നു. നാല് ആൺമക്കൾ അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ നന്നായിട്ട് പോകുന്നു.
ഇറ്റ് വാസ് എ ചേഞ്ച് ഇൻ മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേ ഗോഡ് ലുക്ക്ഡ് അറ്റ് മീ.
ദൈവം എന്നെ നോക്കുന്ന ആ വിധം, അതിനെക്കുറിച്ചുള്ള എന്റെ ധാരണ, തെറ്റായിരുന്ന ധാരണ തിരുത്തപ്പെട്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടാൻ
തുടങ്ങിയത്.
എന്റെ സ്വന്തം മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളാകാം, അല്ലെങ്കിൽ പിശാച് എന്റെ ചെവിയിൽ മന്ത്രിച്ച ഭോഷ്കാകാം, എന്റെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ തിരുത്തപ്പെടേണ്ടതായിരുന്നു. സെഫന്യാവിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 17 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
He begins by saying in verse 14, "Shout for joy, O daughter of Zion, shout, rejoice, exult, O daughter of Jerusalem."
14 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്ന, സിയോൻ പുത്രിയെ ഘോഷിച്ചാനനയ്ക്ക് ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക.
That's speaking to you and me. We are the daughters and sons of Zion.
സിയോന്റെ പുത്രി പുത്രന്മാര് ആരാ? നിങ്ങളും ഞാനുമാണ്. നമ്മോടുള്ളതായിരിക്കുന്ന ആഹ്വാനമാണ് സന്തോഷിച്ച് ഘോഷിച്ച് ആനന്ദിക്കുവാൻ.
Joy and shout and triumph and rejoice and exult. What a lot of words.
ഓ, സന്തോഷത്തിന് എത്ര എത്ര പര്യായ പദങ്ങളാണ്, എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഘോഷിക്കുക, ആനന്ദിക്കുക, ആർപ്പിടുക, സന്തോഷിച്ച് ഉല്ലസിക്കുക.
Because first of all, verse 15, the Lord has taken away all his judgments against you. He's not got anything against you.
പൂർണ്ണഹൃദയത്തോട് സന്തോഷിക്കുവാനുള്ള കാരണവും 15 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു.
When Jesus said it is finished, it was finished on the cross.
ക്രൂശിൽ അവസാന മൊഴികളിൽ യേശു പൂർത്തിയായി, നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ന്യായവിധിയും തീർന്നുപോയി.
Recently one brother came to me. He was having some difficulty in his life. Some problems in the family.
പറഞ്ഞ സമയത്തെ കുടുംബത്തിലെ ഭാര്യയുമായി ഒരു പ്രശ്നമുണ്ടായിരുന്ന ഒരു സഹോദരൻ പ്രസ്താവ് എന്റെ അടുക്കൽ വന്നു.
ബാംഗ്ലൂർ
വെച്ചാണ്. ആ കുടുംബത്തില് ഭാര്യയുമായിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രയാസമല്ല, കുടുംബത്തിലെ വിവാഹ ജീവിതത്തിൽ അവർ ഒരുമിച്ച് നേരിടുന്ന പ്രശ്നം
സംസാരിച്ചു.
വളരെ സ്പർശതയുള്ളതായിരിക്കുന്ന ഒരു മനസാക്ഷി സഹോദരനുണ്ടായിരുന്നു.
He said, "Do you think, Brother Zach, that God is punishing me for something I did many years ago?"
വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ശിക്ഷയാണോ ഞാൻ അനുഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു.
I said, "You got a 10-year-old child."
ഞാൻ സഹോദരനോട് പറഞ്ഞത്, 10 വയസ്സുള്ള ഒരു മകൻ നിനക്കുണ്ട്.
Supposing you one day just catch him and give him a beating.
ഒരു ദിവസം നിങ്ങൾ അവനെ പിടിച്ചിട്ട് ഒരു വിശദീകരണം കൂടാതെ നല്ല അടി കൊടുക്കുന്നു. അപ്പനെ നിന്നോട് മോൻ ചോദിക്കുകയാണ്, ഡാഡി എന്തിനാ എന്നെ തല്ലുന്നത്?
He said, "You remember in May 2001, 5 years ago, one day you did something wrong."
5 വർഷം മുൻപ് 2001 മെയ് 1st നീ ഇന്ന തെറ്റ് ചെയ്തു, അതിനാണ് ഇപ്പോഴടി.
You had to say that father is mad.
നമ്മളെല്ലാം തലകുലുക്കി സമ്മതിക്കും. അങ്ങനെ ശിക്ഷിക്കുന്ന ഒരപ്പൻ ഭ്രാന്തനാണ്.
I said, "That is the stupidity you are accusing God of, that sometime 5 years ago you did something, now he is giving you a spanking for that."
5 വർഷം മുൻപ് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിന്, നിങ്ങൾ അകപ്പെട്ട ഒരു പാപത്തിന് 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ദൈവം നിങ്ങളെ അടിക്കുന്നു, ശിക്ഷിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണ സുബോധമില്ലാത്ത ഭ്രാന്തനായ ഒരുവനെ പോലെയാണ്.
I want to tell you, many of our problems are because we've got a wrong concept of what our heavenly father is like.
നമ്മുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളുടെ കാരണം, അതിന്റെ മൂലകാരണം ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്.
God is a good God.
നമ്മുടെ ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ്.
It says like a father pities his children, so the Lord pities those who fear him.
അപ്പനെ തന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിനെ തന്റെ മക്കളോട് കരുണ തോന്നുന്നു.
Taken away your judgments.
അവൻ നിന്റെ ന്യായവിധികളെ നീക്കിക്കളഞ്ഞിരിക്കുന്നു.
Cleared away your enemies.
നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു.
The King of Israel, the Lord is in your midst.
ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യയിരിക്കുന്നു.
You will fear disaster no more.
ഇനിമേലാൽ നീ അനർത്ഥം കാണുകയില്ല.
In that day he said, don't be afraid Zion, don't let your hands fall limp.
അവർ യെരുശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുത് എന്നും
പറയുന്നു.
അതിന്റെ അർത്ഥം നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല.
Because the Lord your God is in your midst.
അതിന്റെ കാരണം നിന്റെ ദൈവമായ യഹോവ നിന്റെ നടുവിൽ ഇരിക്കുന്നു.
He is a victorious warrior.
അവൻ രക്ഷിക്കുന്ന വീരനാണ്.
He came in the flesh and overcame all temptation and sin.
നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പോലെ ജഡത്തിൽ ഭൂമിയിൽ വന്ന് സകല പാപങ്ങളെയും തന്റെ ജഡത്തിൽ
ക്രൂശിൽ
അവൻ സാത്താനെ പരാജയപ്പെടുത്തി.
And now after winning all that victory,
ആ ജയമെല്ലാം നമുക്ക് വേണ്ടി അവൻ നേടിയതിനു ശേഷം,
he calls you,
നിങ്ങളെ എന്നെ അവൻ വിളിക്കുന്നു.
Because he wrote your name in his book before you were born.
നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പേര് അവൻ തന്റെ ജീവപുസ്തകത്തിൽ എഴുതിയതുകൊണ്ട്.
Before he created the world, he wrote your name in his book.
നിങ്ങൾ ജനിക്കുന്നതിന് മുൻപെന്ന് മാത്രമല്ല, ഈ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ നിങ്ങളുടെ പേര് അവന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു.
He has not changed his mind about you.
നിങ്ങളെക്കുറിച്ച് കർത്താവ് തന്റെ മനസ്സ് മാറ്റിയിട്ടില്ല.
And he will, like it says here, exult over you with joy.
ഇവിടെ തുടർന്ന് വായിക്കുന്ന എന്താണെന്നറിയാമോ? അവൻ ഘോഷത്തോടെ നിന്നിൽ ആനന്ദിക്കും.
And the next sentence, there is a paraphrase of that next phrase like this. He is silently planning for you in love.
മലയാള പരിഭാഷയിൽ തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. നിശബ്ദനായിരിക്കുന്നു എന്നാണ്. എന്നാൽ മറ്റൊരു കുറച്ചുകൂടെ വ്യക്തതയുള്ള പരിഭാഷയിൽ അതിന്റെ ആശയം ഇങ്ങനെയാണ്: ദൈവം നിശബ്ദനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അവൻ ചുമ്മാതിരിക്കുക, വെറുതെ ഇരിക്കുകയല്ല. അവൻ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് അനുഗ്രഹത്തിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
യു നോ, സംടൈംസ് ഐ സീക്രട്ട്ലി പ്ലാൻ എ സർപ്രൈസ് ഫോർ മൈ വൈഫ്.
ചിലപ്പോൾ എന്റെ ഭാര്യയെ അറിയിക്കാതെ അവൾക്ക് വേണ്ടി ഞാൻ ചില നല്ല കാര്യങ്ങൾ ഇങ്ങനെ രഹസ്യമായി പ്ലാൻ ചെയ്യും.
എല്ലാം നല്ല കാര്യങ്ങളാണ്. ഐ ഡോണ്ട് പ്ലാൻ എനിത്തിങ്.
ഞാൻ എല്ലാ പദ്ധതികളും എന്റെ ചിന്തകളെല്ലാം നല്ല കാര്യങ്ങളാണ്.
ഐ ബിലീവ് ദാറ്റ് മൈ ഹെവൻലി ബ്രൈഡ് റൂം ഇസ് ലൈക്ക്
എന്റെ സ്വർഗീയ മണവാളനും അതുപോലെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം.
ഐ ഹാവ് സം ടൈംസ് സീക്രട്ട്ലി പ്ലാൻ സംതിങ് ഫോർ മൈ ചിൽഡ്രൻ ടു, ഓൾവേസ് ഗുഡ് തിങ്സ്.
എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ചില സമയത്ത് അവരറിയാതെ ഞാൻ രഹസ്യമായി പ്ലാൻ ചെയ്യാറുള്ളത്.
അവർ ഹാർട്ട് മസ്റ്റ് ബി ലൈക്ക് ഗോഡ്സ് ഹാർട്ട്, ഹു ഈസ് സൈലന്റ്ലി പ്ലാനിംഗ് ഫോർ അസ് ഇൻ ലവ്.
കർത്താവിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിച്ച അതേ കാര്യം തന്നെ, സ്നേഹത്തിൽ നിശബ്ദനായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പദ്ധതികള് ചിന്തിക്കുന്നവനായ ഒരു ദൈവം, അതുപോലെ നാമമായി
തീരണം.
ചിന്തിച്ചു നോക്കുക, ഓർത്തു നോക്കുക, കഴിഞ്ഞ കാലങ്ങളില് രഹസ്യത്തില് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ആസൂത്രണം ചെയ്തത്. നിങ്ങളെക്കുറിച്ച് അവൻ ഘോഷസ്വരത്തോടെ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്.
Can you think of the many good things that have happened in your life?
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ.
The psalmist said, the lines have fallen unto me in goodly places.
സങ്കീർത്തനകാരനോട് പറയുന്നത്, അളവുനൂൽ അവകാശം വിഭാഗിച്ച് തരുന്ന ചരട് അളവുനൂല് എനിക്ക് മനോഹരമായ ദേശത്താണ് വീണിരിക്കുന്നത്.
God has given me a very good heritage.
നല്ല ഒരു അവകാശമാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്.
Many of us have experienced many blessings which came because God silently planned for you in love.
ദൈവം തന്റെ സ്നേഹത്തിൽ നിശബ്ദനായി നമുക്ക് വേണ്ടി രഹസ്യത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് എത്രയോ നന്മകളാണ് നമ്മിൽ അനേകരും പ്രാപിച്ചിട്ടുള്ളത്.
I was reading Genesis chapter 3 the other day and something struck me afresh.
കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ പുത്തനായിട്ട് ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ വന്നു.
I probably read Genesis 3 hundreds of times.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഇതിനു മുൻപ് 100-ക്കണക്കിന് സമയം ഞാൻ വായിച്ചിട്ടുണ്ട്.
And you must have also read it. Renewal of power constantly.
ശക്തി പുതുക്കപ്പെടേണ്ട ആവശ്യം നിങ്ങൾക്കിപ്പോ ബോധ്യമായല്ലോ.
What a difference it makes.
എന്തൊരു വ്യത്യാസമായില്ലേ, തിരിച്ചറിയുന്നത് അതിലും വലിയ അത്ഭുതം.
You know, it's amazing how we keep on discovering new things in the Bible.
ദൈവത്തിന്റെ വചനത്തിലെ പുത്തനായ കാര്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്.
I saw that before God gave his punishment to Adam and Eve,
ദൈവം ആദാമിനും ഹവ്വയ്ക്കും പാപത്തിന്റേതായ ഒരു ന്യായവിധി നടത്തുന്നതിന് മുൻപേ,
he already told them about the solution to that problem.
ആ പ്രശ്നത്തിന്റെ പരിഹാരവും ദൈവം അവരോട് പറഞ്ഞു ശിക്ഷയ്ക്ക് മുൻപേ.
He didn't first punish them and say, okay, I've got a solution for that.
ദൈവം ആദ്യം അവരെ പാപത്തിന് ശിക്ഷിച്ചതിന് ശേഷമല്ല പറഞ്ഞത് പാപം സംഭവിച്ചു അതിന്റെ പരിഹാരവും ഉണ്ട് എന്നല്ല പറഞ്ഞത്.
Gave the punishment to Adam and Eve, he told them of the solution.
ദൈവം ആദാമിനും ഹവ്വയ്ക്കും ശിക്ഷ നൽകുന്നതിന് മുൻപേ തന്നെ അതിന്റെ പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
He told them that I am going to send someone through the seed of the woman that will crush the serpent's head.
അവിടെ നാം വായിക്കുന്നത്
verse 15,
സ്ത്രീയുടെ സന്തതി 15-ാം വാക്യമാണ് സർപ്പത്തിന്റെ തല തകർക്കും.
And then he told the woman in verse 16 about her punishment. And the man in verse 17 about his punishment.
അതിനു ശേഷമാണ് പ്രശ്നത്തിന്റെ പരിഹാരത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് 16-17 വാക്യങ്ങളിൽ സ്ത്രീക്ക് ഉണ്ടാകാൻ പോകുന്ന ശിക്ഷ, പുരുഷന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അതിനെ കുറിച്ച് പറഞ്ഞത്.
When you read that, does that excite you?
അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ ഉത്സാഹം തോന്നാറുണ്ടോ?
It excited me.
എന്നാൽ ഞാൻ ആദ്യമായിട്ട് ഈ വസ്തുത ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹം തോന്നി.
That the Lord gives the solution and then gives the rebuke or correction.
ദൈവത്തിന്റെ പ്രവർത്തന വിധം നോക്കിക്കേത്ര അത്ഭുതകരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി, അതിന്റെ പരിഹാരം ആദ്യമേ പറഞ്ഞിട്ടാണ് ഉണ്ടായ പാപത്തിന്റെ ശിക്ഷ പറയുന്നത്.
How do you punish your children?
നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്?
I know I have punished wrongly so many times because I didn't have wisdom, I didn't have a spiritual father to teach me.
ഒരു ആത്മീയ പിതാവ് എനിക്ക് ആലോചന പറഞ്ഞു തരുവാൻ എന്നെ പഠിപ്പിക്കുവാൻ ഇല്ലാഞ്ഞതുകൊണ്ട് പ്രാരംഭ നാളുകളിൽ എന്റെ കുഞ്ഞുങ്ങളെ പലപ്പോഴും ശിക്ഷിച്ച വിഷയത്തിൽ പലപ്പോഴും എനിക്ക് അബദ്ധം
പറ്റിയിട്ടുണ്ട്.
ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു മീറ്റിംഗിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല.
സോ
ആലോചനക്കാരില്ലായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ തെറ്റുപറ്റി.
യു ഡോണ്ട് ഹാവ് ടു മേക്ക് ദോസ് മിസ്റ്റേക്സ്.
ആ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ട ആവശ്യമില്ല.
ഗോഡ് ടോൾഡ് ദം ഐ ആം ഗോണ സോൾവ് ദിസ് പ്രോബ്ലം.
ദൈവം അവരോട് പറഞ്ഞു, ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്.
I know you have made a serious blunder here.
ഇവിടെ വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു വീഴ്ചയാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്.
There is a solution.
എന്നാൽ അതിന്റെ പരിഹാരം ഇതാ.
This wretched devil's head is going to be crushed.
നിങ്ങളുടെ ശത്രുവായിരിക്കുന്ന നിങ്ങളെ വീഴ്ച ഈ പിശാചിന്റെ തല തകർക്കപ്പെടുവാൻ പോവുകയാണ്.
Then he said, okay, I have to punish both of you.
അതിനുശേഷമാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയും നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ.
You remember when Peter was beginning to sink in the sea.
പത്രോസ് കടലിന്മേൽ യേശു നടക്കുന്നത് കണ്ട് നടന്നപ്പോൾ മുങ്ങാൻ തുടങ്ങിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ.
The Lord first saved him, then rebuked him.
കർത്താവ് എന്താണ് ചെയ്തത്? അവിടെയും കൈനീട്ടി പത്രോസിനെ പിടിച്ച് വെള്ളത്തിൽ മുങ്ങിത്താഴാതെ രക്ഷിച്ചതിന് ശേഷമാണ് അവന്റെ അവിശ്വാസത്തിന് അവനെ ശാസിച്ചത്.
We normally tend to rebuke and then produce the solution.
നമ്മൾ സാധാരണ നേരെ തിരിച്ചല്ല ചെയ്യാറുള്ളത്. ആദ്യം വഴക്കു പറയും, അത് കഴിഞ്ഞ് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കും.
God is not like that.
ദൈവം അങ്ങനെയല്ല, ദൈവപുത്രനായ യേശുവും അങ്ങനെയല്ല പെരുമാറി.
He first holds our hand, no matter what blunder we made, what stupid thing we did, he first makes us stand.
നമ്മുടെ ജീവിതത്തിലെ വീഴ്ച എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര മടയത്തരമായിക്കോട്ടെ, നാം ചെയ്തത് ആദ്യം അവൻ നമ്മുടെ കൈകൾക്ക് പിടിച്ച് നമ്മെ ഉത്സാഹിപ്പിച്ച് രക്ഷിച്ചതിന് ശേഷം
then he disciplines us or rebukes us or corrects.
അതിനു ശേഷമാണ് നമുക്ക് ശിക്ഷണം നൽകുന്നത്, ഒരുപക്ഷെ വഴക്ക് പറയുന്നത്, തിരുത്തുന്നത് അതിനു ശേഷമാണ്.
I say, Lord, I want to be like that.
കർത്താവേ, എനിക്കും ഈ വിഷയത്തിൽ നിന്നെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
That's how the Lord is. He always wants to encourage us and bless us first.
കർത്താവ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നാം അറിയണം. നമ്മെ ആദ്യം ഉത്സാഹിപ്പിക്കുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു.
I want to encourage you to secretly and silently plan in love for your marriage partner and for your children.
നിങ്ങളെ ഓരോരുത്തരെയും വിവാഹിതരായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, സ്നേഹമുള്ള ഒരു ഹൃദയത്തോടെ പരസ്യപ്പെടുത്താതെ എത്രയും രഹസ്യത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നന്മയുടെ പദ്ധതികളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക.
One of the ways we can build fellowship in the family.
കുടുംബജീവിതത്തിലെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു മാർഗം
is by expressing our appreciation for one another.
അന്യോന്യമുള്ളതായിരിക്കുന്ന അഭിനന്ദനം അറിയിക്കുന്ന സ്വഭാവമാണ്, നല്ല കാര്യങ്ങളെ കുറിച്ച് അഭിനന്ദിക്കുക.
We can't do it every day because it will become empty words.
എല്ലാ ദിവസവും ഇത് യാന്ത്രികമായി നാം ചെയ്യരുത്. അത് അർത്ഥമില്ലാത്ത പൊള്ള വാക്കുകളായി തീരാൻ സാധ്യതയുണ്ട്.
If every day I turn to my wife and say you're the most wonderful woman in the world, she get tired after 3-4 days.
എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു കൃത്യ സമയത്ത് തന്നെ ഞാൻ എന്റെ ഭാര്യയിലെ അടുക്കലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, നിന്നെ പോലെ മിടുമിടുക്കി ഒരു ഭാര്യ ലോകത്തിൽ ആർക്ക് കിട്ടും? ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് മടുക്കും. വർഷത്തിൽ ഒരിക്കലോ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെയോ പറഞ്ഞാല് അത് നല്ലതാണ്.
വി മസ്റ്റ് സേ ഇറ്റ് സം ടൈം.
ചിലപ്പോഴെങ്കിലും ഒക്കെ അത് പറയണം.
ബട്ട് വി മസ്റ്റ് സേ ഇറ്റ് സിൻസിയർലി.
എന്നാൽ നാം പറയുന്നത് തികച്ചും ആത്മാർത്ഥതയോടെ ആയിരിക്കും.
ആൻഡ് വൺ വേ വി ക്യാൻ ടെസ്റ്റ് ഔർ സിൻസിയറിറ്റി ഈസ് ദിസ്.
നമ്മൾ ആത്മാർത്ഥതയോടെ ആണോ ഈ കാര്യത്തിൽ പറയുന്നതെന്നുള്ളതിന്റെ തെളിവ് ഒരു പരീക്ഷ ഇതാണ്.
ഇഫ് ഐ ക്യാൻ നീൽ ഡൗൺ അലോൺ ബിഫോർ ഗോഡ്,
ദൈവത്തിന്റെ സന്നിധിയിൽ തനിയെ മുട്ടുമടക്കിയിട്ട്,
ആൻഡ് നോബഡി എൽസ് ഈസ് ലിസണിംഗ് ടു മൈ പ്രേയർ,
എന്റെ പ്രാർത്ഥന വേറെ ആരും കേൾക്കാത്ത സമയത്ത്,
ആൻഡ് ഐ സേ ലോർഡ് ഐ താങ്ക് യു ഫോർ ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ വൈഫ്,
ഇത്ര അനുഗ്രഹീതയായിരിക്കുന്ന ഒരു ഭാര്യ എനിക്ക് തന്നതിന് കർത്താവേ നന്ദി എന്ന് പറയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ.
She's not perfect, but she's got so many good qualities. I'm so thankful.
എന്റെ ഭാര്യ എല്ലാത്തിലും തികഞ്ഞവളല്ല, എന്നാൽ അവളിലുള്ള നന്മ, അവളിലുള്ള അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ഭർത്താവ്.
If she has got no other quality, at least she's got this good quality that she can bear with a difficult person like me.
അവൾക്ക് വേറെ ഒരു നന്മയും ഇല്ലെങ്കിലും എന്നെപ്പോലെ ബുദ്ധിമുട്ട് ഉള്ള ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ള അതെങ്കിലും ഒരു നന്മയല്ലേ?
യു ബ്രദേഴ്സ് ഡോണ്ട് തിങ്ക് യു ആർ ഡിഫിക്കൽട്ട് പീപ്പിൾ ടു ലിവ് വിത്ത്.
സഹോദരന്മാരെ, നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന കാര്യം എളുപ്പമുള്ളതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്?
നോട്ട് അറ്റ് ഓൾ. I will give you a revelation on yourself. You are quite a difficult person to live with.
നിങ്ങളെ കുറിച്ച് തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഒരുമിച്ച് കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്.
Sisters, you are also the same. I'm sorry to say that, but you are also like.
എനിക്ക് പറയുന്നതിൽ സങ്കടമുണ്ട്, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, പക്ഷേ നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് ഒരുമിച്ച് കുടുംബജീവിതം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
I'll tell you why, because the Bible says in Romans 7:18, nothing good dwells in our flesh.
ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല, ദൈവത്തിന്റെ സത്യവചനം റോമാലേഖനം 7:18 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ജഡത്തിൽ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒരു നന്മയും വസിക്കുന്നില്ല.
We don't realize the ways in which we make life difficult for our partner.
നമ്മുടെ ജീവിത പങ്കാളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമേ ഇല്ല എന്നുള്ളതാണ് സത്യം.
We don't think of ways in which we can make life easier for our partner.
നമ്മുടെ ജീവിത പങ്കാളിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുവാൻ ഉള്ള മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടവണ്ണം വെളിച്ചം കിട്ടിയിട്ടില്ല.
വി ആർ സോ സെൽഫിഷ് ആൻഡ് സെൽഫ് സെന്റേർഡ്.
നാം അത്രയധികം സ്വാർത്ഥരാണ്, സ്വയത്തിൽ കേന്ദ്രീകരിച്ച ജീവിതമുള്ളവരാണ്.
ഐ എം ടെല്ലിംഗ് യു മൈസെൽഫ്, ഐ ഹാവ് ഡിസ്കവേർഡ് സോ മച്ച് ഓഫ് സെൽഫിഷ്നെസ് ഇൻ മൈ മാരിഡ് ലൈഫ്.
എന്റെ സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയട്ടെ, കുടുംബജീവിതത്തിൽ എന്റെ സ്വാർത്ഥതയുടെ മേഖലകൾ എത്ര അധികമാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
സോ ഐ ഹാവ് ഡിസ്കവേർഡ് ത്രൂ ദ ഇയേഴ്സ് ദാറ്റ് വി ആർ ഓൾ ഡിഫിക്കൽട്ട് പീപ്പിൾ ടു ലിവ് വിത്ത്.
അതുകൊണ്ട് ഈ വർഷങ്ങളായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ബോധ്യം ഞാൻ പറയാം, ഭാര്യാഭർത്താക്കന്മാരായ നാം ഒരുമിച്ച് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്.
ഇഫ് യു കൻ സീക്രട്ട്ലി നീൽ ഡൗൺ ബിഫോർ ഗോഡ് ആൻഡ് സേ ലോർഡ് ഐ താങ്ക് യു ഫോർ ഗിവിംഗ് മീ സച്ച് എ ഗുഡ് ഹസ്ബൻഡ് ആൻഡ് സച്ച് എ ഗുഡ് വൈഫ്, ദെൻ യു റിയലി മീൻ ഇറ്റ്.
നിങ്ങൾ മറ്റാരും കേൾക്കാത്തപ്പോൾ തനിയെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മുടക്കിയിട്ട് ഇത്ര നല്ലൊരു ഭർത്താവിനെ, ഒരു ഭാര്യയെ, നന്മയുള്ള ഒരു ഭാര്യ എനിക്ക് തന്നതിന് കർത്താവിനെ നന്ദി എന്ന് നമുക്ക് പറയുവാൻ കഴിഞ്ഞാൽ നാം പറയുന്ന കാര്യങ്ങൾ
ആത്മാർത്ഥമാണ്.
നിങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ചും ഇതേ കാര്യം തന്നെ പറയുവാൻ നാം പരിചരിക്കണം.
There may be so many wrong things you see in your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ കാണുന്ന പല തെറ്റായ കാര്യങ്ങളും ഉണ്ടാവാം.
You know, there is a proverb in English that the grass looks greener on the other side until you go there to the other side.
English ലിങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അക്കരെ പച്ച എന്ന് മലയാളത്തിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, അങ്ങേ വശത്തെ പുല്ലിന് എപ്പോഴും കൂടുതൽ പച്ച നിറം ഉണ്ടായിരിക്കും.
But when you go there, you'll find it is another story.
അത് വെറും തോന്നലാകട്ടോ, അക്കരെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ ഇക്കരെ വെച്ച് കണ്ട പച്ചിപ്പൊന്നും അവിടെ ഇല്ലാന്ന്.
There are some husbands who may wish, I wish I had another wife.
ചില ഭർത്താക്കന്മാരുണ്ട്, അവരെപ്പോഴും ഈ ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ താലോലിച്ച് നടക്കുകയാണ്, ഇതിനേക്കാളും കൊള്ളാവുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ.
If by some mistake God answered that prayer, you would quickly go back to him and say, Lord, please give me my first one itself.
അബദ്ധവശാൽ കർത്താവ് പ്രാർത്ഥന എങ്ങാനും ഒന്ന് കേട്ട് നിനക്ക് വേറൊരു ഭാര്യയെ തരികയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളില് നീ വീണ്ടും പഴയതിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കും.
The grass looks greener on the other side till you go there.
അവിടെ എത്തുന്നവരെ അക്കരെ പച്ചയായിട്ട് തോന്നും. അത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ്.
If you think some of those other sisters you see in the church are wonderful sisters, it's because you don't live with them.
സഭയിലുള്ളതായിരിക്കുന്ന മറ്റ് ചില സഹോദരിമാരെ നിന്റെ ഭാര്യയെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ടവരാണെന്ന് നിനക്കൊരു ചിന്തയുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവരുടെ കൂടെ ആ സഹോദരിമാരുടെ കൂടെ നീ താമസിച്ചിട്ടില്ല, അതുകൊണ്ടാ.
Go and ask their husbands, it may be another story.
അവരുടെ ഭർത്താക്കന്മാരോട് പോയി ചോദിച്ചാൽ ചിലപ്പോഴേ, അതാ ഭർത്താക്കന്മാർ തന്നെ ഉള്ളപ്പോ ചോദിക്കണം, വളരെ വ്യത്യസ്തമായിരിക്കുന്ന കഥയായിരിക്കും.
The same thing, some of those wonderful brothers you see in the church.
സഭയിൽ കാണുന്ന പല അനുഗ്രഹീതരായ നല്ലവരും നിങ്ങൾക്ക് തോന്നുന്ന സഹോദരന്മാരുടെ കഥയും
വ്യത്യസ്തമല്ല.
അവരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ ആ സഹോദരന്മാരെ കുറിച്ച് വേറെ കഥകളായിരിക്കും കേൾക്കുന്നത്.
The Bible says, rejoice in the wife of your youth.
ദൈവത്തിന്റെ വചനം മലാഖിയുടെ പ്രവചന രണ്ടാം അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്നറിയാമോ? നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക.
That is the woman you chose when you were a young man or a young woman. You chose that husband. Rejoice in that person now.
നീ ചെറുപ്പമായിരുന്നപ്പോൾ തിരഞ്ഞെടുത്ത ഭർത്താവാണത്. നിന്റെ ചെറുപ്പത്തിലെ ഭാര്യയാണ് അവൾ. ആ ഭർത്താവിൽ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക.
I'll tell you how I have taken that verse.
ആ വചനത്തെ ഞാൻ എങ്ങനെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് പറയാം.
My wife's hair is all white now.
എന്റെ ഭാര്യയുടെ മുടിയെല്ലാം ഇപ്പം നരച്ചു.
ഏതാണ്ട്
40 വർഷം മുൻപ് അവളെ കണ്ട ആ കണ്ണുകളോടെയാണ് ഞാൻ ഇന്നും അവളെ കാണുന്നത്. എന്റെ യൗവനത്തിലെ ഭാര്യയാണ് അവൾ. അങ്ങനെയാണ് ഞാൻ അവളെ
കാണുന്നത്.
ആ സമയത്ത് എന്റെ ചുറ്റും ഞാൻ കണ്ടുമുട്ടുന്ന ഇടപഴകുന്ന മറ്റെല്ലാ സ്ത്രീകളിലും വെച്ച് അവൾ ഏറ്റവും സുന്ദരിയായിരുന്നു.
That is true of you.
നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിലും അത് സത്യമായിരിക്കാൻ കഴിയും.
Go back to the time when you chose your wife or your husband.
നിന്റെ ഭാര്യയെയോ നിന്റെ ഭർത്താവിനെയോ തിരഞ്ഞെടുത്ത വിവാഹം കഴിച്ച ആദ്യ നാളുകൾ ഓർത്തു നോക്കുക.
How you look forward to your wedding.
നിങ്ങളുടെ വിവാഹ ദിവസം എത്ര ആകാംക്ഷയോടെയാണ് നിങ്ങൾ കാത്തിരുന്നത്.
Nobody forced you to marry that person.
ആ വ്യക്തിയെ വിവാഹം കഴിക്കാനായിട്ട് ആരും നിങ്ങളെ നിർബന്ധിച്ചതല്ല.
Why have you forgotten those days?
ആ നാളുകൾ എന്തുകൊണ്ടാണ് നീ മറന്നുപോയത്?
Rejoice in the wife or the husband of your youth.
നിന്റെ യൗവനത്തിലെ ഭാര്യയിലോ നിന്റെ യൗവനത്തിലെ ഭർത്താവിലോ സന്തോഷിച്ചുകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്.
Once in a while, secretly plan and do something in love to express your affection for her.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്കൊക്കെ എങ്കിലും രഹസ്യമായിട്ട് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നന്മയുള്ള ചില ചിന്തകള് പദ്ധതികള് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ.
There are many ways in which you can do it.
പല വിധത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയും.
Which are not expensive.
വിലപിടിപ്പുള്ള അല്ലെങ്കിൽ പണച്ചിലവുള്ള നിലയിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുവാൻ കഴിയും.
In our family, we have had the habit of writing birthday cards for every one of our family members whenever their birthday comes.
ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാല് വീട്ടിലുള്ളവരുടെയൊക്കെ പിറന്നാൾ വരുമ്പോൾ അവർക്ക് ജന്മദിന ആശംസകൾ എഴുതി കൊടുക്കുന്ന വർഷത്തിൽ ഒരിക്കലല്ലേ പിറന്നാൾ വരത്തുള്ളൂ. അപ്പൊ അന്ന് എഴുതി ഇങ്ങനെ നമ്മുടെ ആശംസ അറിയിക്കുന്ന ഒരു രീതി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്.
Each of our children will write for the others.
ഞങ്ങളുടെ മക്കൾ ഓരോരുത്തരും കുടുംബത്തിലെ മറ്റ് അംഗം ആരുടെ ജന്മദിനമാണോ വരുന്നത് അവർക്കു വേണ്ടി ആശംസ എഴുതും.
And my wife and I will write one for each of our children.
ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ ഏത് മകന്റെ ആണ് ജന്മദിവസം വരുന്നത് അവന് വേണ്ടി ഒരു ആശംസ എഴുതും.
And when they were at home,
അവര് വീട്ടിലുള്ള സമയം ഉണ്ടായിരുന്ന സമയത്ത്
we would make a little cake,
ഞങ്ങള് ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കും.
Special meal,
അന്ന് അല്പം വിശേഷ ഭക്ഷണം ഉണ്ടാക്കും.
Make it important day for that boy.
ആ മോനെ സംബന്ധിച്ചിടത്തോളം മകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെ ദിവസമാക്കും.
I would lay hands on him.
ഞാൻ അവന്റെ മേലെ കൈവച്ച് പ്രാർത്ഥിക്കും.
Pray for him.
അവന് വേണ്ടി പ്രാർത്ഥിക്കും.
And say thank you Lord for sending this boy to our family.
കർത്താവേ ഈ പൈതലിനെ മകനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചതിന് നന്ദി എന്ന് പറഞ്ഞു.
That was your choice.
അത് അങ്ങയുടെ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ.
And I mean it with all my heart.
എന്റെ മുഴു ഹൃദയത്തോടും കൂടിയാണ് ഞാൻ ആ വാക്കുകൾ ഓരോ ജന്മദിവസത്തിലും പറഞ്ഞിരുന്നത്.
Have you fathers laid hands on your children and prayed for them?
പിതാക്കന്മാരായ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ തലമേൽ കൈവച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
You ever kneel down with them and put your arm around them and pray with them?
അവരോട് ഒരുമിച്ച് മുട്ടുമടക്കി നിങ്ങളുടെ കൈകൾ അവരുടെ തോളിലിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
I do that with my children today when they are more than 30-35 years old.
30-35 വയസ്സ് ആയ മക്കൾ എനിക്കുണ്ട്. ഇന്നും ഞാൻ ഒരുമിച്ച് ചിലപ്പോഴൊക്കെ അവരുമായിട്ട് ഈ നിലയിൽ പ്രാർത്ഥിക്കാറുണ്ട്.
Don't be afraid of showing your affection to your sons and daughters.
നിങ്ങളുടെ ആൺമക്കളോടും പെൺമക്കളോടും നിങ്ങൾക്കുള്ളതായ ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ലജ്ജിക്കേണ്ട കാര്യം.
You know, our Indian culture is such, we are so serious and we don't try to express our affection too much.
ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാകാം മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കളോടുള്ളതായിരിക്കുന്ന വാത്സല്യം സ്നേഹം അത് പ്രകടിപ്പിക്കുന്നതിൽ നാം വളരെ പിശുക്കരാണ്.
Even to our wife and husband.
ഭാര്യമാരോടുള്ള സ്നേഹം ഭർത്താക്കന്മാരോട് തിരിച്ചുള്ള സ്നേഹം ആ വിഷയവും പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ നാം വലിയ പിശുക്കരാണ്.
We need to be more expressive in our appreciation and valuing of one another. When we are at home, we don't have to do it in public.
അന്യോന്യം നാം വിലമതിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാകുന്ന അളവിൽ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ നാം മടിക്കേണ്ട കാര്യമില്ല. വീട്ടിലെ കാര്യം ഞാൻ പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് കാണിക്കണമെന്നല്ല പറയുന്നത്.
സോ ടേക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി.
ആ അവസരങ്ങളെ ഒക്കെ പ്രയോജനപ്പെടുത്തുക.
And you know, I still have with me some of the cards which my children wrote when they were 3 years old.
3 വയസ്സ് പ്രായമുള്ള സമയത്ത് എന്റെ മക്കള് എന്റെ ജന്മദിവസത്തിൽ എനിക്ക് വേണ്ടി എഴുതി തന്ന കുറിപ്പുകൾ കാർഡ് ചിലത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
They don't have money to buy a card, some scrap of paper. Dear daddy, happy birthday. Not these 25 rupee birthday card.
ഇന്ന് നമ്മൾ പലരും ഒക്കെ വാങ്ങിക്കുന്ന നമുക്ക് ലഭിക്കുന്ന 25 രൂപയൊക്കെ വിലയുള്ള ബർത്ത്ഡേ കാർഡ് അല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരു കടലാസ് കൊണ്ടെടുത്തിട്ട് പ്രിയപ്പെട്ട ഡാഡി ജന്മദിന ആശംസകൾ എന്നൊക്കെ കുത്തി കുറിച്ചു തരുന്ന ആ കാർഡുകൾ.
It doesn't matter if the spelling is wrong, it makes no difference.
അവര് എഴുതുമ്പോ അക്ഷരത്തെറ്റ് വന്നെന്നുള്ളത് ഒരു വിഷയമല്ല. അപ്പനായ എന്നെ സമയത്തോളം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമൂല്യ നിധി പോലെയാണ്.
We must show our children that we value them.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യം നാം ബോധ്യപ്പെടുത്തി കൊടുക്കണം, നാം അവരെ വിലമതിക്കുന്നു എന്നുള്ളത്.
Out in the world they are hammered, beaten, despised. They face so many problems in school, in college, everywhere they face problems.
നമ്മുടെ കുഞ്ഞുങ്ങൾ പുറം ലോകത്തിലേക്ക് പോകുമ്പോൾ സ്കൂളുകൾ കോളേജുകളിൽ അവരിടപഴകുന്ന ഇടത്തെല്ലാം അവർക്ക് സമ്മർദ്ദങ്ങളും പ്രഹരവും വഴക്കും ഒക്കെയാണ് കിട്ടുന്നത്.
They must know that there is one place on earth that is their home where they are really valued and appreciated and always encouraged.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യം നിശ്ചയമായും ബോധ്യമുണ്ടാകണം. ലോകത്തിൽ ഒരു സ്ഥലമുണ്ട്, അവരുടെ ഭവനം, അവരെ വിലമതിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവർക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരിടം.
Some of your wives may not know how difficult it is for your husbands to earn their living, to work hard, and so much insecurity in jobs nowadays.
ഭാര്യമാരായ നിങ്ങൾ ചിലർക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കാം നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്രയധികം ബുദ്ധിമുട്ടിയാണ് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുന്നത്. ജോലിയിലുള്ള സുരക്ഷിതത്വം ഇല്ലായ്മ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്.
അവരുടെ
മനസ്സിലൂടെ കടന്നു പോകുന്നതായിരിക്കുന്ന ചിന്തകൾ സമ്മർദ്ദങ്ങൾ പലതും നിങ്ങൾ അറിയുന്നേ ഇല്ല.
ഇഫ് ദേ ആർ ഗുഡ് ഹസ്ബൻഡ്സ് ദേ വിൽ നോട്ട് ഈവൻ ഷെയർ എ ലോട്ട് ഓഫ് ദാറ്റ് വിത്ത് യു.
അവര് നല്ല നന്മയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ ഭാരങ്ങൾ പലതും നിങ്ങളുമായിട്ട് അവർ പങ്കിടുക പോലും ഇല്ല.
ഐ ഡോണ്ട് ഷെയർ സം തിങ്സ് വിത്ത് മൈ വൈഫ് ബിക്കോസ് ഇറ്റ്സ് ടു ഹെവി ഫോർ ഹർ.
ചില കാര്യങ്ങളെങ്കിലും ഞാൻ എന്റെ ഭാര്യയുമായിട്ട് പങ്കിടാറില്ല ചില ഭാരങ്ങൾ, കാരണം അവൾക്കത് താങ്ങുവാൻ കെൽപ്പില്ല എന്ന് എനിക്കറിയാം.
ഇഫ് ദേർ ഈസ് എ 30 കിലോ സൂട്ട് കേസ് ഐ വിൽ നോട്ട് ആസ്ക് ഹർ ടു ലിഫ്റ്റ് ദാറ്റ്.
30 കിലോ തൂക്കമുള്ളതായിരിക്കുന്ന ഒരു സൂട്ട് കേസ് എടുത്തുകൊണ്ട് ഒരു യാത്രയിൽ പോകണമെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ ഭാര്യ അത് ഏൽപ്പിക്കില്ല.
ഐ വോണ്ട് പുട്ട് ഇറ്റ് ഓൺ ഹർ ഹെഡ്, ഐ കാരി ഇറ്റ് മൈസെൽഫ്.
അത് എന്റെ ഭാര്യയുടെ ചുമലിലേറ്റുവാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല, ഞാൻ തന്നെ അത് ചുമക്കും.
ദേർ ആർ സർട്ടൻ ബർഡൻസ് വി മസ്റ്റ് നോട്ട് പുട്ട് ഓൺ അവർ വൈഫ് ജസ്റ്റ് ലൈക് ദാറ്റ്.
അതുപോലെ തന്നെ ചില ഭാരങ്ങളുണ്ട് ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഭാര്യമാർക്ക് വഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത്.
ഐ ഓൾവേസ് തിങ്ക് ഓഫ് മൈ വൈഫ് ലൈക് ദിസ് എ വീക്കർ വെസ്സൽ.
എന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഈ കാര്യം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനപ്രകാരം അവൾ ബലഹീനമായ ഒരു പാത്രമാണ്.
ഷീ ഈസ് നോട്ട് എസ് സ്ട്രോങ് എസ് മീ ഫിസിക്കലി.
എന്നെ പോലെ ശാരീരികമായി അവൾ ശക്തിയുള്ളവളല്ല.
ബിക്കോസ് ഷീ ഈസ് എ വുമൻ.
കാരണം അവൾ ഒരു സ്ത്രീയാണ്.
ഇമോഷണലി ഷീ ഈസ് എ വുമൻ. ഷീ മേ ക്രൈ മോർ ഈസിലി ദാൻ മെൻ ക്രൈ.
വൈകാരിക തലത്തിൽ അവളൊരു സ്ത്രീ ആയതുകൊണ്ട് പുരുഷന്മാരെക്കാളും വളരെ വേഗത്തിൽ അവൾക്ക് ദുഃഖം വരികയും കരയുകയും
ചെയ്യുന്നവരാണ്.
ഞാനത് തിരിച്ചറിയണം, അംഗീകരിക്കണം. നാം അത് അംഗീകരിക്കണം.
You must recognize it's very difficult for her to look after the children and cook the food and do so many things in the house.
വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുവാൻ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ, ഇതിനെല്ലാം എന്തുമാത്രം ബദ്ധപ്പാട് പ്രയാസം അവൾക്കുണ്ട് എന്നുള്ളത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം.
Sometimes your wife may not be honest enough to tell you what she feels like.
ഒരു പക്ഷേങ്കില് അവളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ മുഴുവൻ നിങ്ങളോട് പറയുവാനായിട്ട് അവൾ ധൈര്യപ്പെടുന്നില്ലായിരിക്കാം.
But you know many women feel that their home is like a prison.
പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ഭവനം അവർക്ക് ഒരു തടവറ പോലെയാണ്
അനുഭവപ്പെടുന്നത്.
പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ചെറുപ്പമായിരിക്കുമ്പോൾ
ദേ ആർ ഇൻസൈഡ് ദോസ് ഫോർ വാൾസ് മോർണിംഗ് ടിൽ നൈറ്റ്.
പ്രഭാതം മുതൽ രാത്രി വൈകുന്നത് വരെ ഈ നാല് ചുവരുകൾക്കുള്ളില് തടവറയിലെ ജീവിതമാണ് പല സഹോദരന്മാർ.
മോർണിംഗ് ടിൽ നെക്സ്റ്റ് നൈറ്റ് inside the same four walls.
പിറ്റേന്ന് നേരം പുലർന്നാൽ അന്ന് രാത്രി വരെയും ഈ ഇതേ നാല് ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ജീവിതം.
You as a husband have got plenty of diversion. You can go out here, there, everywhere, meet so many people and come back.
ഭർത്താവെന്നുള്ളതിൽ നിനക്ക് ഈ തരത്തിലുള്ള കെട്ടിയടയ്ക്കപ്പെട്ട ഒരു ജീവിതമല്ല. നിനക്ക് വെളിയിൽ പോകാം, ആരോടൊക്കെയും സംസാരിക്കാൻ അവസരമുണ്ട്.
But she's with the same children, the same four walls. It's like a prison.
ഏതാണ്ടൊരു തടവറ പോലെയാണ്. കുഞ്ഞുങ്ങളുമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ദിവസങ്ങൾ കഴിയും തോറും കഴിയുന്ന ഒരു അനുഭവം.
ഈവൻ ഇഫ് യു ഗോ ഫോർ എ 15 മിനിറ്റ് വാക്ക് വിത്ത് ഹർ, ഇറ്റ് വിൽ ബ്ലെസ് ഹർ. ഇഫ് യു ഗോ ഔട്ട്സൈഡ് ദ ഹൗസ്,
എവിടെങ്കിലും ഒരു 15 മിനിറ്റ് നേരം ഭാര്യയും കൂട്ടിക്കൊണ്ടൊന്ന് നടക്കാൻ പോയാൽ തന്നെ അവൾക്ക് അത് എന്തൊരു ആശ്വാസമായിരിക്കും.
You don't feel the need of that because you've already been out the whole day.
ദിവസത്തിൽ അനേക തവണ വെളിയിൽ പോകുകയും പലരുമായി ഇടപഴകുകയും ചെയ്യുന്ന ഭർത്താവായ നിന്റെ സമയത്തോളം അങ്ങനെ ഒരു ആവശ്യം നിനക്കില്ല.
The same way sisters.
അതുപോലെ തന്നെ സഹോദരിമാരെ,
when your husband comes back from work, you don't know whether the boss yelled at him and what all problems he faced over there.
അവൻ പകലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യയായ നിനക്കറിഞ്ഞുകൂടാ അവൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ സ്ഥലത്ത് അവന്റെ മേലധികാരി അവനോട് എങ്ങനെയാണ് പെരുമാറിയത്, അവൻ സഹിച്ച കഷ്ടതകൾ നിനക്ക് പലതും അറിഞ്ഞുകൂടാ.
Maybe he faced a lot of pressure there.
ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടായിരിക്കാം ഒരു ദിവസം വൈകുന്നേരം ഭർത്താവ് വീട്ടിൽ വരുന്നത്.
Boss threatened to sack him.
അവന്റെ അധികാരി മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും.
Maybe he is facing some other problems.
മറ്റ് ചില ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെ അവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാകാം.
And he comes home hoping to find some peace.
അല്പം സമാധാനം കാംക്ഷിച്ച് ക്ഷീണിതനായി അവൻ വൈകുന്നേരം വീട്ടിൽ വരികയാണ്.
And as soon as he opens the door,
വാതിൽ തുറന്നാൽ ഉടനെ,
something similar to the office takes place in the house also.
ഓഫീസിലേക്ക് വീണ്ടും തെറ്റി നടന്നു കയറിയോ എന്നവൻ സംശയിക്കത്തക്ക നിലയിൽ അവിടുത്തെ അന്തരീക്ഷവും അത്ര ടെൻസാണ്, അത്ര ബുദ്ധിമുട്ടുള്ളതാണ്.
ബിക്കോസ് ദ വൈഫ് ഓൾസോ ഹാസ് ബീൻ ഓൺ ദ ടെൻഷൻ ദ ഹോൾ ഡേ. ഷീ ഈസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ സം റിലീഫ്.
ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പകൽ അന്ത്യമോളം അവളും കുഞ്ഞുങ്ങളുമായിട്ട് മല്ലടിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ട് സമ്മർദ്ദത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവളും ആശ്വാസത്തിനായി കാത്തിരിക്കുകയാണ്.
ഷീ ഈസ് വെയിറ്റിംഗ് ടു റൺ അവേ ഫ്രം ഓൾ ദിസ് ഫോർ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ.
ഒരു അരമണിക്കൂറെങ്കിലും ഈ കുഴഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക.
What I'm trying to say is the great need is for understanding one another.
ഏറ്റവും വലിയ ആവശ്യം കുടുംബ ജീവിതത്തിൽ അന്യോന്യം മനസ്സിലാക്കുവാൻ ഉള്ള ഒരു
താല്പര്യമാണ്. ഇംഗ്ലീഷിലുള്ള
ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്, മറ്റൊരാളിന്റെ ഷൂസില് കാലുകൾ ഇട്ട് നോക്കുക. ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനേയും അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനോഭാവം.
Just use your imagination.
നിങ്ങളുടെ ഭാവന അവിടെ നിങ്ങൾ ഉപയോഗിക്കണം.
And say, Lord, supposing my wife and I exchange jobs, one day I'm going to do her job.
നിങ്ങൾ ഭാവനയിൽ ഇങ്ങനെ ഒന്ന് കാണുക, ഒരു ദിവസത്തേക്ക് രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വെച്ചു മാറിയാൽ എങ്ങനെ ഇരിക്കും?
Think what all she has to go through.
ഒരു ദിവസത്തെ ജീവിതത്തിനിടയിൽ എന്റെ ഭാര്യയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൂടിയാണ് കടന്നു പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
I don't think you know it unless she has actually told me.
എന്റെ ഭാര്യ നിന്നോട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നിനക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല.
But I think we need to try and use our imagination to try and understand what the other person is going through, and also you need to think about your husband.
അത് ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ജീവിത പങ്കാളി എന്തെല്ലാം സമ്മർദ്ദങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലാണ് ഒരു ദിവസം കടന്നു പോകുന്നത്, ഭാവനയിൽ കാണണം.
I have tried to think like that even about my children.
എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും ഉള്ള വിഷയത്തിൽ ഞാൻ ഈ നിലയിൽ ചിന്തിക്കാറുണ്ട്.
As they've grown up.
അവര് വളർന്നു കഴിഞ്ഞപ്പോൾ
I am a grown man, secure. I've accomplished something and I'm quite comfortable and secure.
ഞാൻ പ്രായം ചെന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയാൽ പല കാര്യങ്ങളും, കുഞ്ഞുങ്ങൾ വളർന്നു, പ്രായമായി, എനിക്ക് തൃപ്തിയോടെ എനിക്ക് വിശ്രമിക്കാം.
My children are still struggling and growing up.
എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ സമയത്തുള്ള ഒരു ചെറുപ്പമാണ്, വളർന്നു വരുന്ന ഘട്ടത്തിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉത്കണ്ഠയുണ്ട്.
They don't know what lies in the future.
ഭാവിയിൽ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഉത്കണ്ഠയുണ്ട്.
The world is a 10 times worse place than it was in my younger days.
എന്റെ ചെറുപ്പകാലത്ത് ആയിരുന്നതിനേക്കാൾ 10 മടങ്ങെങ്കിലും ലോകത്തിന്റെ സ്ഥിതി മോശമായിട്ടുണ്ട്.
100 times worse.
10 തവണ 10 മടങ്ങല്ല, ഒരുപക്ഷെ 100 മടങ്ങ് സംഗതികൾ വഷളായിരിക്കുകയാണ്. അവർ വളർന്നു വരുന്ന ലോകം അത്തരത്തിലുള്ള ലോകമാണ്.
And they sometimes may not feel free to share the pressures they feel with their dad or mom.
അവർ നേരിടുന്നതായിരിക്കുന്ന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ അമ്മയോടോ അപ്പനോടോ ഹൃദയം തുറന്ന് പറയുവാൻ ഒരുപക്ഷെ അവർക്ക്
മനസ്സിലായിരിക്കാം.
അവരുടെ മാതാപിതാക്കളോട് പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുള്ളിൽ തോന്നുന്നില്ലായിരിക്കാം. അവരുടെ കൂട്ടുകാരോടാണ് പലരും അവരുടെ പ്രശ്നങ്ങൾ പങ്കിടുന്നത്. നാം എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കന്മാരെന്നുള്ള നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ അവരുടെ പ്രശ്നങ്ങൾ നമ്മളുമായി ഹൃദയം തുറന്ന് പറയുവാൻ അവരെ ഉത്സാഹിപ്പിക്കണം.
ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് വെൻ യു ആർ lovely little boy or girl becomes 12 years old, they begin to have sexual desire.
നിങ്ങൾ എത്ര മാതാപിതാക്കന്മാർക്ക് അറിയാം, നിങ്ങൾ ഓമനിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മകനോ മകളോ ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് ലൈംഗികമായിരിക്കുന്ന ഉത്തേജനം, താല്പര്യങ്ങൾ ഉണ്ടായി വരുന്ന ഒരു ഘട്ടമാണതെന്ന്.
That 12 year old boy of yours looks at some girl in his class and thinks she's a pretty girl.
12 വയസ്സുള്ള നിങ്ങളുടെ മകൻ, നിങ്ങൾ വളരെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന മകനെ, ക്ലാസ്സിൽ പഠിക്കുന്ന കണ്ട കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ, സഹപാഠിയെ നോക്കിയിട്ട് വിചാരിക്കുകയാണ്, കൊള്ളാമല്ലോ, സുന്ദരിയായ ഒരു കൊച്ചാണല്ലോ. എന്നാൽ വീട്ടിൽ വന്ന് അമ്മയായ നിന്നോടോ അപ്പനായ നിന്നോടോ അവൻ അത് പറയുകയില്ല. അപ്പനായ നിന്നോട് വന്നിട്ട് മോനെ പറയുകയെന്നിരിക്കട്ടെ, ഡാഡിക്ക് അറിയാമോ കണ്ട കൊള്ളാവുന്ന സുന്ദരി ഒരു കൊച്ചന്റെ ക്ലാസ്സിലുണ്ട്. അമ്മയോട് അങ്ങനെ പറഞ്ഞാൽ അവനറിയാം എന്തായിരിക്കും പ്രതികരണമെന്ന്. എന്നിട പറഞ്ഞ് പെങ്കുച്ചുങ്ങളെ നോക്കുന്നു, ക്ലാസ്സിൽ പഠിക്കാനല്ലേ
പോകുന്നത്.
നിങ്ങളെ ഈ പ്രായമായിരുന്ന സമയത്ത് പെൺകുട്ടികളെ ആരെയും നോക്കാതിരുന്ന ഒരു ആളായിരുന്നു.
You were not a sadhu when you were 12-13 years.
12-13 വയസ്സിലുള്ള സമയത്ത് നിങ്ങൾ സന്യാസിമാരായിരുന്നു, നിങ്ങൾ ആരെയും നോക്കത്തില്ല.
We are absolute liars to our children.
നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം കൊടുക്കുന്ന ധാരണ എന്താണ്? നമ്മൾ തികച്ചും ഫോഷ്കാണ്, അങ്ങനെ ഒരു ധാരണയാണ് അവർക്ക് കൊടുക്കുന്നത്.
We decided to be open with our children.
ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ തികച്ചും സത്യസന്ധരായി പെരുമാറാൻ തീരുമാനിച്ചു.
I used to ask them.
ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു,
മോനെ
ക്ലാസ്സിൽ കണ്ടാ കൊള്ളാവുന്ന പെൺപിള്ളേർ വല്ലതും ഉണ്ടോ?
They already know. They'll tell me the name like that.
അവർക്കറിയാം മനസ്സില് ആ പേരുകളൊക്കെ ഉണ്ട്. അവരൊരു മടിയും കൂടാതെ എന്നോട്
പറയും.
കാരണം അവർക്ക് ഞാൻ ഈ ധാരണ കൊടുത്തു, എന്റെ ഡാഡിക്ക് ഇതുപോലുള്ള കാര്യം പറയാനൊന്നും അവന് മടിയൊന്നുമില്ല, അവനോട് എനിക്കും
പറയാം. ലോകത്തിലുള്ളതായിരിക്കുന്ന
അവന്റെ കൂട്ടുകാരോടൊക്കെ ചെന്ന് ഈ കാര്യങ്ങൾ പറയുന്നതിൽ എത്രയോ നല്ലതാണ് അവന്റെ അപ്പനായ അവനെ സ്നേഹിക്കുന്ന എന്നോട് പറയുന്നത്.
And I say, my wife also was like that. She was even more than me, asking all these things.
എന്റെ ഭാര്യയും ഇതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ എന്നേക്കാൾ അധികം കുഞ്ഞുങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു.
And we used to say, next time I come to the school, show me that girl, I'd like to see.
ഞങ്ങൾ ഇങ്ങനെ അവരോട് ഇത് പറയുന്ന ആമ്പിള്ളാരോട് പറയുമായിരുന്നു, അടുത്ത പ്രാവശ്യം സ്കൂളിൽ ഞങ്ങൾ വരുമ്പോഴേ ആ കൊച്ചിനെ ഒന്ന് കാണിക്കണേ ഞങ്ങൾ.
And they would point it out.
അവര് ആ കുട്ടിയെ കാണിക്കുകയും ചെയ്യും കേട്ടോ. അവിടെ കൊണ്ട് സംഗതി തീരുന്നില്ല.
This is not for marriage or anything. This is called puppy love.
ഈ കാണിക്ക് ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനെ ഭാവിയിൽ ഈ മോൻ കല്യാണം കഴിക്കാനൊന്നും അല്ല കേട്ടോ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പപ്പി ലവ് എന്നാണ്, അപക്വമായിരിക്കുന്ന സ്നേഹം, ആ ലൈംഗികമായിരിക്കുന്ന ഉത്തേജനം തുടങ്ങുന്ന ഘട്ടത്തിലുള്ള ഒരു പ്രതിഭാസമാണ്, അതങ്ങ് പൊക്കോളും. ഒരാളെ കുറിച്ച് ഇപ്പൊ ഞാൻ 4 ദിവസം പറഞ്ഞിരിക്കും, 6 മാസം കഴിയുമ്പോൾ വേറൊരാളായിരിക്കും. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്.
Just like it was for all of you when you were 13, 14.
ningale ee prayathukku kadannu poyappol ningalkku undaya adhe anubhavangale chindagale thonnalile adokkeya ningalde kunningalkku undagunnu.
So we must be open with them.
Adundu naam avarode thuranna manasode perumaarunnu.
I always wanted my children to talk to me about these things rather than others.
മറ്റുള്ള ആരോടെങ്കിലും ഒക്കെ ചെന്ന് ഈ കാര്യങ്ങൾ ഹൃദയം തുറന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എന്നോട് എന്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്.
യുനോ Today, three of my children are married.
നിങ്ങൾ പലരും അറിയുന്ന പോലെ എന്റെ ആൺമക്കളിൽ 3 പേര് ഇതിനകം വിവാഹിതരായി.
I can tell you something.
ഞാൻ ഒരു കാര്യം അവരെ കുറിച്ച് നിങ്ങളോട് പറയാം.
Throughout their growing up years, if ever they had an idea about a girl for marriage also, they would always talk to our parents about it.
അവര് കൗമാരപ്രായം കഴിഞ്ഞ് യൗവനത്തിൽ വളർന്ന ഓരോ വർഷവും പിന്നിട്ടപ്പോൾ എപ്പോഴെങ്കിലും ഈ ആൺമക്കളുടെ ജീവിതത്തില് വിവാഹത്തെക്കുറിച്ച് അവരെ പരിഗണിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായെങ്കിൽ ഞങ്ങളോട് നിശ്ചയമായും അവരുടെ കാര്യം അവർ പറഞ്ഞിരുന്നു. ഈ 3 പേരുടെ കാര്യത്തിലും 4-ാമത്തെ മോന്റെ ഉൾപ്പെടെ ഇതുവരെ അവൻ വിവാഹിതനല്ല, ഇവരെല്ലാം ഒരു മടിയും കൂടാതെ അവരാരെക്കുറിച്ചെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട്
പറയുമായിരുന്നു.
ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ അവർക്ക്
താല്പര്യമുണ്ടായിരുന്നു.
നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സംരക്ഷണമാണ്.
25
വയസ്സ് അവർക്ക് ആകട്ടെ, വിവാഹപ്രായമാകട്ടെ എന്ന് നിങ്ങൾ
കാത്തിരിക്കരുത്.
ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, നിങ്ങൾക്ക് ഹൃദയവിശാലത ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കട്ടെ.
ഇഫ് യുവർ ചിൽഡ്രൻ ക്യാൻ ടോക്ക് ടു യു അബൌട്ട് ദെയർ സെക്ഷുവൽ പ്രോബ്ലംസ്, യു ആർ എ ഫസ്റ്റ് ക്ലാസ് പേരന്റ്.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് മാതാപിതാക്കന്മാരായ നിങ്ങളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഒന്നാം തരം
മാതാപിതാക്കന്മാരാണ്.
കാരണം ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും അവരുടെ സ്വന്തം മാതാപിതാക്കന്മാരോട് അവരുടെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയില്ല. അവർ വളർന്നു വരുന്ന ഈ ഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ തലവേദന പ്രശ്നം ലൈംഗിക തലത്തിലാണ്.
And you talk to them about everything else except their biggest problem.
അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും, ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യവും നിങ്ങൾ ചർച്ച ചെയ്യും.
You can take your Bible study in Hebrews, but his problem is something else.
എബ്രായ ലേഖനത്തെ കുറിച്ച് ഗഹനമായ ബൈബിൾ സ്റ്റഡി ആയിരിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന, പക്ഷെ അവർ പോരാടുന്ന പ്രശ്നം വേറെയാ.
They sit and endure your family prayer in Hebrews, but they're struggling with something else over there.
കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്ന് എടുക്കുന്ന ആഴമായിരിക്കുന്ന ബൈബിൾ പഠനങ്ങൾ അവർ ഒരു വിധത്തിൽ സഹായിച്ചങ്ങ് ഇരിക്കുമെന്നേ ഉള്ളൂ, അവരുടെ പ്രശ്നം വേറെയാണ്. അവർ മനസ്സിൽ രഹസ്യമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു പോവുകയാണ്, അപ്പൻ എന്റെ യഥാർത്ഥ പ്രശ്നത്തെ കുറിച്ച് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. അമ്മമാര് നിങ്ങളുടെ ആ വളർന്നു വരുന്ന കൗമാരക്കാരിയായ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ പ്രശ്നത്തെക്കുറിച്ച് അമ്മ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്താണ് അവളും ആഗ്രഹിച്ചിരിക്കുന്നത്.
Whom has God appointed to help our children in all these struggles of theirs?
അവരുടെ ജീവിതത്തിലെ ഈ പോരാട്ട സംഘർഷ മേഖലകളിൽ അവരെ സഹായിക്കാനായിട്ട് ദൈവം ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത്?
All of us know that we never discuss such things with our parents.
ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല.
If you were interested in a girl, did you ever tell your father about it?
സൗർമരുടെയും ചോദിക്കട്ടെ, പ്രായമുള്ളവരും ചെറുപ്പക്കാരോടും, നിങ്ങൾക്ക് ഏതെങ്കിലും പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെ വിവാഹത്തെ കുറിച്ച് മറ്റു ചിന്ത വന്നാൽ നിങ്ങളുടെ അപ്പന്മാരോട് നിങ്ങൾ ചർച്ച
ചെയ്തിട്ടുണ്ടോ?
വിവാഹത്തിന്റെ കാര്യമല്ല, അതിന് മുൻപ് 13-14 വയസ്സൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരപ്പനോട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യം സംസാരിക്കാൻ കൊള്ളത്തില്ല എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. നിങ്ങളുടെ ലോകത്തിലുള്ള സ്നേഹിതരോടല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കിട്ടിരുന്നത്?
Children learn about sex from their worldly friends.
ലോകത്തിലുള്ളതായിരിക്കുന്ന കർത്താവിനെ അറിയാത്ത സ്നേഹിതരിൽ നിന്നാണ് ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത്.
All my children learned about sex and I gave them a book when they were 14 years old to read it.
14 വയസ്സ് അവർക്ക് പ്രായമുള്ളപ്പോൾ ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന വളരെ നല്ല ഒരു പുസ്തകം ഞാൻ ഈ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അവരെല്ലാം അത് വായിച്ച് അതിൽ നിന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയത്. ഒരു ചോദ്യ ഉത്തര പുസ്തകമാണ്.
I said, you read this.
നിങ്ങളിത് വായിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഉത്സാഹിപ്പിച്ചിരുന്നു. ഞാൻ അവരോടൊപ്പം ഇരുന്ന് ഇതൊക്കെ വിശദീകരിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും.
സോ ഐ സെഡ് യു റീഡ് ഇറ്റ്.
അതുകൊണ്ട് അവരെ അത് സ്വതന്ത്രമായി തനിയെ വായിക്കാൻ അനുവദിച്ചു.
Don't they need to know these things?
അവര് വളർന്നു വരുന്ന ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതല്ലേ?
If they don't learn it from you, I tell you they learn it from the gutter.
നിങ്ങളുടെ സഹായത്തോടെ അവരത് പഠിച്ചില്ലെന്ന് വരികില് അവര് ലോകത്തിൽ വെളിയിലുള്ള ചെളി കുഴിയിൽ നിന്നൊക്കെ ആയിരിക്കും ഈ
കാര്യങ്ങൾ.
അവര് അശ്ലീല പുസ്തകങ്ങളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ ആയിരിക്കും ലൈംഗിക കാര്യങ്ങളെ കുറിച്ചുള്ള പല തെറ്റായ കാര്യങ്ങളും പഠിക്കുന്നത്.
All I'm saying is let's be open with our children.
ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ, ലൈംഗിക വിഷയത്തിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഏത് മേഖലയിലും ഒരു തുറന്ന മനസ്സോടെ കുഞ്ഞുങ്ങളെ നാം സമീപിക്കണം.
A good doctor is one who can diagnose the problem of the patient and give the patient the medicine for that problem.
ഒരു നല്ല ഡോക്ടറുടെ ലക്ഷണം എന്താണ്? രോഗി അവന്റെ അടുക്കൽ വരുന്ന സമയത്ത് ശരിയായ നിലയിൽ രോഗനിർണയം നടത്തി അതിന് തക്കതായിരിക്കുന്ന മരുന്ന് കൊടുക്കുന്നവനാണ് വിദഗ്ധൻ.
If he is struggling with sexual problems, don't talk to him about Hebrews and James.
ലൈംഗികമായ മേഖലയിൽ അവൻ പോരാട്ടത്തിലാണെന്ന് വരികില് യാക്കോബിന്റെ ലേഖനവും എബ്രായ ലേഖനവും ഒന്നും അവന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സമയം കളയല്ലേ?
That we can do later.
അത് നമുക്ക് പിന്നീട് ചെയ്യാം, സമയമുണ്ടല്ലോ.
But right now his problem is something else.
എന്നാൽ ഇപ്പോഴത്തെ അവന്റെ പ്രശ്നം മറ്റൊന്നാണ്, നാം അത് തിരിച്ചറിയണം.
Maybe he is doing badly in school.
ഒരുപക്ഷെ സ്കൂളിൽ അവൻ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്, ശരിയായ നിലയിൽ പഠനം നടക്കുന്നില്ല.
Maybe the teachers are harassing him.
ഒരുപക്ഷെങ്കിൽ അധ്യാപകർ ചിലര് കാരണം കൂടാതെ അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും.
Maybe a lot of people are bullying him in the school, other children.
ഒരുപക്ഷെങ്കിൽ മറ്റുള്ള സഹപാഠികളായ കുട്ടികൾ അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും, അവനെ കളിയാക്കുന്നുണ്ടാവും.
We must sense it.
ഈ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം.
I like this question that the Lord asked Cain in Genesis 4.
ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൽ യഹോവയായ ദൈവം കയീനോട് ചോദിച്ച ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഉൽപ്പത്തി 4:6 വാക്യമാണ്. യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിനാണ്? നിന്റെ മുഖം വാടുന്നത് എന്തുകൊണ്ടാണ്? കോപം ഹൃദയത്തിന്റെ അകത്തുള്ള കാര്യമായിരുന്നു.
But it was visible on the face.
എന്നാൽ അത് മുഖത്ത് അത് പ്രകടമായി.
That is the first place in scripture where you read that you can read in somebody's face what is in his heart.
ഒരുവന്റെ ഹൃദയത്തിലുള്ള കാര്യം മുഖത്ത് വായിക്കാൻ കഴിയുമെന്നുള്ളത് തിരുവചനത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടം ഉൽപ്പത്തി 4:6.
We must watch the face of our husband, wife, children.
ഒരു കുടുംബത്തിൽ ഒന്നിച്ച് പാർക്കുന്ന നാം ഭർത്താവ്, ഭാര്യ, മക്കൾ, അന്യോന്യം മുഖഭാവങ്ങൾ നാം ശ്രദ്ധിക്കണം.
That face can tell us a lot.
നമ്മുടെ കുടുംബത്തിലെ ഒരു കുടുംബാംഗത്തിന്റെ മുഖഭാവം ഒത്തിരി കാര്യങ്ങള് വാക്കുകൾ കൂടാതെ നമ്മോട്
സംസാരിക്കുന്നുണ്ട്.
ഒരു സമ്മർദ്ദം ആ വ്യക്തിയുടെ ഉള്ളിൽ
ഉണ്ടാകാം.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മുഖത്തുള്ളതായിരിക്കുന്ന ഒരു സമ്മർദ്ദമുള്ളതായിരിക്കുന്ന ഒരു മുഖഭാവം തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അനുഗ്രഹീതനായ ഒരു പിതാവാണ്,
ഭർത്താവാണ്.
നിന്റെ ഭാര്യ ഇന്ന് അല്പം അസ്വസ്ഥയാണെന്നുള്ള കാര്യം നിനക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ
ലവിംഗ്ലി യു ട്രൈ ടു ഹെൽപ്പ് ഹർ.
സ്നേഹമുള്ള ഹൃദയത്തോടെ അവളെ സഹായിപ്പാൻ, ആ സമ്മർദ്ദത്തിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും അവളെ സ്വതന്ത്രയാക്കുവാൻ നിനക്ക് ചിലത് ചെയ്യുവാൻ കഴിയും.
യുവർ ഹസ്ബൻഡ് കംസ് ബാക്ക് ഫ്രം വർക്ക് അണ്ടർ പ്രഷർ.
ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വരുന്ന ഭർത്താവ് അത്യധികം മനസ്സ് സമ്മർദ്ദവുമായി വരികയാണെങ്കിൽ നിനക്ക് സഹായിപ്പാൻ കഴിയും.
ജനസിസ് 40.
ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം നോക്കാമോ?
We read here about Joseph, who already had, he was in jail and he had a lot of problems.
കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ജോസഫിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. അവന് തടവിലായിരിക്കുന്ന ഒരുവന്റെ സാഹചര്യം നമുക്കറിയാം. ഒത്തിരി പ്രശ്നങ്ങൾ അവന് ഉണ്ട്. 19 or 20 years old വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ.
He had suffered in jail for many years.
ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി.
Now he is about 28 years old.
28 വയസ്സുണ്ട്. ഈ പ്രത്യേക സന്ദർഭത്തിൽ
he has never seen his parents. He suffered a lot.
11 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ട് തന്റെ മാതാപിതാക്കന്മാരെ കാണാതെ കഷ്ടത അനുഭവിച്ച ഒരു യൗവനക്കാരൻ.
Young man, 28 years old.
28 വയസ്സേ ഉള്ളൂ.
One day he walks through the jail.
ഒരു ദിവസം അവൻ ജയിലിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു.
And he sees two newcomers in the jail.
ജയിലില് രണ്ടുപേര് പുതുതായിട്ട് പുതിയ അന്തേവാസികൾ വന്നിരിക്കുന്നു.
And they are looking very discouraged.
അവരുടെ മുഖഭാവം കണ്ടപ്പോൾ വളരെ നിരുത്സാഹമുള്ള അവരൊന്നും അവനോട് പറഞ്ഞില്ല.
He just looked at their faces.
യോസഫ് ഈ പുതിയ രണ്ട് തടവുകാരുടെ മുഖം ശ്രദ്ധിച്ചതേ ഉള്ളൂ.
And he said to them,
അവരോട് ജോസഫ് പറഞ്ഞ എന്താണെന്ന്
അറിയാം?
കയീനോട് കർത്താവ് ചോദിച്ച അതേ ചോദ്യം.
Chapter 40 verse 7.
40 അധ്യായത്തിന്റെ ഉൽപ്പത്തി 40 7 വാക്യമാണ്.
Why are your faces so sad today?
നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു.
You know, it was that simple question that opened the door for Joseph to one day stand before Pharaoh.
നിങ്ങൾ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ജോസഫ് ഈ തടവുകാരോട് ചോദിച്ച ലളിതമായ ഈ ചോദ്യമാണ് ഫറവോന്റെ അരമനയിലേക്ക് അവന് പോകുവാനുള്ള വാതിൽ തുറന്നത്.
If he had not asked that question, he never have got there.
ആ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ജോസഫ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ രണ്ടാമനായി എത്തുകയില്ല.
That is how he got released from prison.
ആ ചോദ്യമാണ് തടവിൽ നിന്ന് മോചിതനാകുവാനുള്ള മാർഗം തുറന്നത്.
Watch the faces of the people in your home.
നമ്മോടൊപ്പം ദൈവം നൽകിയിരിക്കുന്നവരുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക.
Your husband, your wife.
നിങ്ങളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ.
And even if you have many problems like Joseph, be concerned enough to ask, what is the other person's problem?
യോസഫിനെ പോലെ നിരവധി പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ തന്നെ കടന്നുപോകുന്നവരായിരിക്കാം എങ്കിലും ചില നിമിഷങ്ങൾ എടുക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവരെ ശ്രദ്ധിക്കുക.
Joseph was younger than all of us who are married.
വിവാഹിതരായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും പ്രായം കുറവായിരുന്നു ജോസഫിനെന്ന് ഞാൻ വിചാരിക്കുന്നു.
He had no Bible, no Holy Spirit, nothing.
തനിക്ക് വായിക്കുവാൻ തിരുവചനമോ സഹായിപ്പാൻ പരിശുദ്ധാത്മാവോ ഇല്ലായിരുന്നു.
But he had this concern.
എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വിചാരം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
വണ്ടർഫുൾ എക്സാമ്പിൾ.
എത്ര അനുഗ്രഹീതമായിരിക്കുന്ന മാതൃകയാണ്.
That's how God is.
ദൈവം അങ്ങനെയാണ് എന്ന് നാം അറിയണം.
When God sees your face fallen,
ദൈവം നമ്മുടെ മുഖം വാടിയിരിക്കുന്നത് കാണുമ്പോൾ,
why is your face fallen?
കൈനോട് ചോദിച്ച പോലെ നമ്മോടും ചോദിക്കും, മകനെ മകളെ നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്.
He doesn't come to criticize us.
നമ്മെ വിമർശിക്കാനല്ല കർത്താവ്
ആഗ്രഹിക്കുന്നത്.
കയീനെ വിമർശിക്കുവാൻ ശകാരിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്, അവനെ സഹായിപ്പാനാണ് ദൈവം ആ ചോദ്യം ചോദിച്ചത്. കയീൻ അതിന് ശരിയായ നിലയിൽ പ്രതികരിച്ചിരുന്നെന്ന് വരികില് കയീന്റെ രക്ഷയായിരുന്നു അത്.
So let's seek to know how much God looks at us with joy.
നാം സഫന്യാവിന്റെ പുസ്തകത്തിൽ കണ്ടതുപോലെ എത്രയധികം സന്തോഷത്തോടെയാണ് നമ്മുടെ കർത്താവ് നമ്മെ നോക്കുന്നത് എന്നുള്ള കാര്യം നാം കൂടുതൽ തിരിച്ചറിയണം.
One of my favorite verses is Isaiah 49.
യെശയ്യാവിന്റെ പ്രവചനം 49 അധ്യായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില വചനങ്ങളുണ്ട്.
You know this verse, verse 15.
15 വാക്യം നിങ്ങൾക്ക് സുപരിചിതമാണ്.
Can a woman forget her nursing child and have no compassion, son of her womb? Even these may forget, I will not forget you.
ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല.
Think of a woman who's been married many years and had no children.
വിവാഹിതയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുക.
After 15 years of marriage she gets a child.
വിവാഹത്തിന് ശേഷം 15 കൊല്ലം കഴിഞ്ഞാണ് ഒരു കുഞ്ഞിനെ ഈ ഭാര്യയ്ക്ക് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക.
And the nurse puts the child in her hand.
ആശുപത്രിയിലെ പ്രസവം നടന്നതിന് ശേഷം നേഴ്സ് ഈ കുഞ്ഞിനെ ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ കുഞ്ഞിനെ 15 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ ഈ കുഞ്ഞിനെ ഏത് കണ്ണുകളോടെയായിരിക്കും ഈ അമ്മ നോക്കുന്നത്? അങ്ങനെയാണ് ദൈവം എന്നെയും നിങ്ങളെയും നോക്കുന്നത് എന്നുള്ളത് നാം അറിയണം. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാണോ? ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഞാൻ അത് പൂർണ്ണമായി
വിശ്വസിക്കുന്നു. That child is going to cause so many problems for the mother in the next few years, but it doesn't matter.
അടുത്ത ചില മാസങ്ങൾ വർഷങ്ങൾ മാതാവിന് ഒരുപാട് തലവേദന കൊടുക്കാൻ പോവുകയാണ് ഈ കുഞ്ഞ്. അത് അമ്മയ്ക്കും അറിയാം.
And God knows I'm going to cause him a lot of problems too.
ദൈവത്തിനും അറിയാം വരുന്ന നാളുകളിൽ ഞാൻ അവിടുത്തെ ഒരുപാട് തലവേദന കൊടുക്കാൻ പോകുന്നവനാണ്. എങ്കിലും ഈ കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്ന പോലെ അവിടെ നിന്നെ
സ്നേഹിക്കും.
പോരാ, ശരിയായില്ല, തൃപ്തനല്ല ഞാൻ എന്നല്ല ദൈവം പറയുന്നത്.
I am delighted to have a father who rejoices in me night and day.
രാപകൽ എന്നെ നോക്കിയിട്ട് ആനന്ദ നിറവില് സന്തോഷിക്കുന്ന ഒരു പിതാവ് എനിക്കുള്ളതിനാൽ ഞാൻ എത്രയും അധികം സന്തുഷ്ടനാണ്.
Not because I am perfect.
ഞാൻ പൂർണ്ണനായതുകൊണ്ടല്ല എന്റെ കർത്താവ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്.
But because I am his child.
കാരണം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ അവന്റെ സന്താനമാണ്.
I don't have to be intelligent or clever or gifted or capable or anything.
ആ സ്നേഹം എനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനം ഞാൻ ബുദ്ധിയുള്ള വ്യക്തിയായതുകൊണ്ടോ സമർത്ഥനായതുകൊണ്ടോ പ്രാപ്തിയുള്ളവനായതുകൊണ്ടോ ഒന്നുമല്ല.
I want to tell you, even if you're the weakest and the most useless member in the body of Christ, God rejoices over you.
കർത്താവിന്റെ ശരീരത്തിലെ ഏറ്റവും ബലഹീനനും ഏറ്റവും പ്രയോജനമില്ലാത്ത ഒരു അവയവമാണ് നീ എന്ന് ഒരിക്കലും കർത്താവ് നിന്റെ പിതാവ് നിന്നെ നോക്കി സന്തോഷിക്കുന്നു.
Rejoice over your wife, husband and children like that.
അതുപോലെ തന്നെ കർത്താവ് ഏത് വിധത്തിലായിരിക്കുന്നു അതേ നിലയില് നമ്മുടെ ഭാര്യമാരെ നോക്കി, ഭർത്താക്കന്മാരെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി അവരിൽ സന്തോഷിക്കുവാൻ ദൈവം നമുക്കിടയാക്കും.
So, are things going to be different from today?
ഞാൻ ചോദിക്കട്ടെ ഒടുവിലായിട്ട്, ഇന്നു മുതൽ കുടുംബത്തില് കാര്യങ്ങൾ വ്യത്യസ്തമാകാൻ പോവുകയാണോ?
Yes or no? Praise the Lord.
Praise the Lord. വ്യത്യാസപ്പെടുമെന്ന് തന്നെയാണ് ഉണർന്നിരിക്കുന്ന എല്ലാവരും പറയുന്നത്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയ പിതാവേ,
help us to live in the light of what we have heard.
ഞങ്ങൾ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ജീവിപ്പാൻ കൃപ നൽകണമേ.
Give us happy homes.
സന്തുഷ്ട കുടുംബങ്ങളെ ഞങ്ങൾക്ക് നൽകണേ കർത്താവേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ.